2022 ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വതി. ജലത്താൽ നിരന്തരം മുറിവേൽക്കുന്നവർ. ഇടുക്കി ഡയറിയിൽ അഖിൽ സഹായി എഴുതുന്നു. 176 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ താഴ്വഴയിലുള്ളവർക്ക് ജലസേചനത്തിനായി നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏറെ കാലങ്ങളായി കേരളത്തിന്റെ ആശങ്കയാണ്. അണക്കെട്ടിന് കീഴെ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആയിരങ്ങൾക്ക് ആശങ്കയ്ക്കപ്പുറം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ ദുരിതമാണ് മുല്ലപ്പെരിയാർ സൃഷ്ടിക്കുന്നത്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ കേന്ദ്ര ജലകമ്മീഷൻ നിശ്ചയിച്ച റൂൾ ലെവൽ കൃത്യമായി പാലിച്ച് സ്പിൽവേ ഷട്ടറുകൾ ആവശ്യ അനുസരണം തുറന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്കിന് ആനുപാതികമായി വെള്ളമൊഴുക്കി തമിഴ്നാട് ജലനിരപ്പ് താഴ്ത്തി നിർത്തേണ്ടതാണ്. എന്നാൽ റൂൾ ലെവലിന് പുല്ല് വില കൽപ്പിച്ച് പരമാവധി ജലം സംഭരിച്ച ശേഷം വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്ത് നീരൊഴുക്ക് നിയന്ത്രണ അതീതമാകുമ്പോൾ ഷട്ടറുകൾ കൂട്ടത്തോടെ തുറന്ന് പെരിയാറിന് ഇരുകരകളിലുമുള്ളവരെ വെള്ളത്തിലാക്കുന്നത് തമിഴ്നാടിന്റെ സ്ഥിരം വിനോദമായി മാറിയിട്ടുണ്ട്. 2018 പ്രളയകാലത്തും കഴിഞ്ഞ വർഷവും ഇതാണ് സംഭവിച്ചത്. അതിന്റെ തനി ആവർത്തനമാണ് ഈ വർഷവും അരങ്ങേറുന്നത്. റൂൾ ലെവലിന് പുല്ല് വില. ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ടായിട്ടും റൂൾ ലെവൽ എത്തുന്നതുവരെ തമിഴ്നാട് ഷട്ടറുകൾ തുറക്കാൻ മടിച്ചു. പ്രളയം നിയന്ത്രിക്കാൻ ഡാമുകളിൽ ഓരോ 10 ദിവസവും നിലനിർത്താൻ കഴിയുന്ന ജലനിരപ്പാണ് റൂൾ ലെവൽ. ഈ പരിധി കവിഞ്ഞാൽ ഡാം തുറക്കേണ്ടി വരും. KCB യുടെയും ജലവിഭവ വകുപ്പിന്റെയും വലിയ അണക്കെട്ടുകൾക്കെല്ലാം റൂൾ ലെവൽ ഉണ്ടെങ്കിലും മുല്ലപ്പെരിയാറിന് നേരത്തെ ഇതുണ്ടായിരുന്നില്ല. അതിനാൽ തമിഴ്നാടിന് തോന്നിയ അളവ് വരെ ഡാമിൽ ജലം സംഭരിക്കാനും കൃത്യമായ മാനദണ്ഡങ്ങളില്ലാതെ ഷട്ടർ തുറന്ന് വെള്ളമൊഴിക്കാനും കഴിയുമായിരുന്നു. 2018 ഓഗസ്റ്റിൽ മഹാപ്രളയത്തിൽ ജലനിരപ്പ് 142 പിന്നിട്ടപ്പോൾ പുലർച്ചെ 2:30 മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നത് പെരിയാർ നിവാസികൾ ഭീതിയോടെയാണ് ഓർക്കുന്നത്. കേരളം വർഷങ്ങളായി റൂൾ ലെവൽ നിശ്ചയിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. തുടർന്ന് കോതമംഗലം സ്വദേശി ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് റൂൾ ലെവൽ, ഷട്ടർ പ്രവർത്തന മാർഗരേഖ എന്നിവ ഉണ്ടാക്കാനും ഡാമിൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും സുപ്രീംകോടതി 16 ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സില്ലാ മനസ്സോടെ തമിഴ്നാട് റൂൾ ലെവൽ കേന്ദ്ര ജലകമ്മീഷന് സമർപ്പിച്ചത്. June 10 മുതൽ November 30 വരെയുള്ള റൂൾ ലെവലാണ് നൽകിയത്. ഇതുപ്രകാരം August 1 മുതൽ 10 വരെ പരമാവധി ഉയർത്താവുന്ന ജലനിരപ്പ് 137.5 അടിയാണ്. ഇതിൽ നിന്ന് ഒരടി കുറച്ച് 136 അടിയാകുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അണക്കെട്ട് തുറക്കേണ്ട നടപടികൾ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ നാളിന് രാത്രി 7 ജലനിരപ്പ് 136 അടി പിന്നിട്ടപ്പോഴാണ് ആദ്യ മുന്നറിയിപ്പ് പോലും നൽകിയത്. തുടർന്ന് പിറ്റേന്ന് തന്നെ ഷട്ടർ തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 5 രാവിലെ 10 അണക്കെട്ട് തുറക്കുമെന്നാണ് തമിഴ്നാട് കേരളത്തെ അറിയിച്ചത്. രാവിലെ ആയപ്പോൾ തുറക്കുന്ന സമയം 11:30 ആക്കി. അതും തമിഴ്നാട് പാലിച്ചില്ല. ഉച്ചയ്ക്ക് 1 നിലവിലെ റൂൾ ലെവലായ 137.5 അടിയിൽ ജലനിരപ്പ് എത്തിയപ്പോഴാണ് ഷട്ടർ തുറക്കാൻ തയ്യാറായത്. തുറന്നപ്പോഴും നീരൊഴുക്കിനനുസരിച്ച് പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ തയ്യാറായില്ല. ആദ്യം 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 534 ഘനയടി ജലമാണ് പുറത്തേക്ക് ഒഴുക്കിയത്. ആ സമയം തന്നെ ജലനിരപ്പ് റൂൾ ലെവലിനേക്കാൾ മുകളിലെത്തിയിരുന്നു. പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് നീരൊഴുക്കിനേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ഡാം തുറന്നപ്പോൾ തന്നെ കത്തയച്ചിരുന്നു. എന്നാൽ അക്കാര്യം പാലിക്കാൻ തമിഴ്നാട് തയ്യാറായിട്ടില്ല. പിന്നീട് ഓരോ ദിവസവും പടിപടിയായ ജലനിരപ്പ് കുതിച്ചുയരുകയായിരുന്നു. അതനുസരിച്ച് തമിഴ്നാട് ഒഴുക്കുന്ന ജലത്തിന്റെ അളവും കൂട്ടി. ഒടുവിൽ ആകെയുള്ള 13 ഷട്ടറും തുറന്നു. ഇതോടെ പെരിയാറിന്റെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഇതുവഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് വണ്ടിപ്പെരിയാർ മേഖലയിലുള്ളവർക്ക് ഉണ്ടായത്. മാത്രമല്ല മുല്ലപ്പെരിയാറിൽ നിന്ന് ഒറ്റയടിക്ക് 10,000 ഘനയടിക്ക് മേൽ ജലം ഒഴുകിയെത്തിയതോടെ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറും തുറന്ന് 3.5 ലക്ഷം ലിറ്റർ ജലം പെരിയാറിലേക്ക് ഒഴിക്കേണ്ടി വന്നു. ഇതോടെ തടിയമ്പാട് ചപ്പാത്ത് കരകവിഞ്ഞ് മേഖലയിലെ പല വീടുകളിലും വെള്ളം കയറി. മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി അനുവദിച്ച പരമാവധി സംഭരണ ശേഷി 142 അടിയാണ്. 127 വർഷം പഴക്കമുള്ള ഡാമിന് ബലക്ഷയമുണ്ടെന്നും ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തണമെന്നുമാണ് കേരളത്തിന്റെ വാദം. എന്നാൽ ഡാമിന് ബലക്ഷയമില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കണമെന്നുമാണ് വർഷങ്ങളായുള്ള തമിഴ്നാടിന്റെ ആവശ്യം. അതിനാൽ പരമാവധി ജലം സംഭരിച്ച് ഡാം ശക്തമാണെന്ന് സുപ്രീംകോടതിയിലടക്കം വാദിക്കാനാണ് റൂൾ ലെവൽ പാലിക്കാതെ ജലനിരപ്പ് ഉയർത്തി തന്നെ നിർത്തുന്നതെന്ന് ആരോപണമുണ്ട്. എന്നാൽ കേരള സർക്കാർ തമിഴ്നാടിനെതിരെ അതനുസരിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് ആക്ഷേപവും ഉണ്ട്. 127 വർഷം പഴക്കം. 1895 ഒക്ടോബർ 10 കമ്മീഷൻ ചെയ്ത മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ കേണൽ ജോൺ പെനി കുക്കാണ് നിർമ്മിച്ചത്. സുർക്കേ ചാന്തിൽ കരിങ്കല്ല് കെട്ടിയുണ്ടാക്കിയതാണ് അണക്കെട്ടിന്റെ അടിത്തറ. 152 അടി ഉയരവും 1200 അടി നീളവുമുള്ള പ്രധാന ഡാം. 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ബേബി ഡാം. 240 അടി നീളവും 20 അടി വീതിയുള്ള എർത്ത് ഡാം എന്നിവ ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തുടക്കത്തിൽ 152 അടി വെള്ളമാണ് അണക്കെട്ടിൽ സംഭരിച്ചു നിർത്തിയിരുന്നത്. സ്പിൽവേയിൽ 13 ഷട്ടറുകളാണുള്ളത്. ഇവ തുറക്കുമ്പോൾ വെള്ളം പെരിയാർ നദിയിലൂടെ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ വഴി ഇടുക്കി ജലസംഭരണിയിലെത്തും. ഡാം നിർമ്മിച്ചതോടെയാണ് തേക്കടി തടാകമുണ്ടായത്. തേക്കടിയിൽ നിന്ന് 2 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കുളങ്ങളിലും വൈഗാ അണക്കെട്ടിലും സംഭരിക്കുന്ന വെള്ളമാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്ക് കുടിക്കാനും കൃഷിക്കായും ഉപയോഗിക്കുന്നത്. 1958 മുതൽ തമിഴ്നാട് അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ആരംഭിച്ചു. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ വള്ളക്കടവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഡാം തുറക്കുമ്പോൾ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നതും വള്ളക്കടവ് സ്വദേശികളാണ്. എല്ലാ മഴക്കാലത്തും നെഞ്ചിലെ ആദിയാണ് അവർക്ക് മുല്ലപ്പെരിയാറും പെരിയാറിലെ ജലനിരപ്പും. മഴ കനത്താൽ തന്നെ പെരിയാർ ഇരമ്പിയൊഴുകാൻ തുടങ്ങും. കാട്ടിൽ ഉരുൾ പൊട്ടിയാൽ തന്നെ വീടിന് മുന്നിൽ വെള്ളമെത്തും. ഇതുപോലെ ഡാം തുറക്കുമ്പോൾ ജനപ്രതിനിധികളെത്തി ആശ്വാസവാക്കുകൾ പറയുന്നതല്ലാതെ ശാശ്വത പരിഹാരത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തുകാരുടെ പരാതി.